എന്നർക്കും കേൾക്കാൻ പറ്റില്ലേ? ഒന്നാമത് നമ്മൾ ഈ ഒരു മീറ്റിംഗ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള കാരണം, അതിന്റെ കാരണം നമ്മുടെ സൺഡേ സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് തന്നെയാണ്. നമ്മൾ സൺഡേ സ്കൂൾ ശരിക്കും നമ്മൾ നടത്തുന്നതിന്റെ ഉദ്ദേശം ഒരു വർഷാവസാനം ഒരു പ്രോഗ്രാം നടത്തുക എന്നുള്ളതോ കുട്ടികളെ കുറെ ബൈബിൾ കഥകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇവരെ യഥാർത്ഥത്തിൽ കർത്താവിലേക്ക് നയിക്കുകയും അവരുടെ ഫ്യൂച്ചറിൽ അവർ യഥാർത്ഥത്തിൽ കർത്താവിന് വേണ്ടി യൂസ്ഫുൾ ആകണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. അന്നേരം സൺഡേ സ്കൂളിൽ സത്യത്തിൽ കുറച്ച് സമയമാണ് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നത്. അവരിൽ നിന്നുള്ള ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു റിയൽ ഒരു നീഡാണ് യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതേ ഇമ്പോർട്ടൻസിൽ തന്നെ മാതാപിതാക്കൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടിയ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടല്ലോ. ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് തന്നെയാണ് അറിഞ്ഞത്, മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ പേരൻസിന് ഒരു ബൈബിൾ ക്ലാസ് എടുക്കണം എന്ന് കുട്ടികൾ ആവശ്യപ്പെടുകയല്ലേ ചെയ്യും. അതായത് ഞങ്ങൾ സൺഡേ സ്കൂളിലെ ടീച്ചർമാരുടെ മീറ്റിംഗിൽ വെച്ചിട്ട് സഹോദരിമാരും ടീച്ചേഴ്സ് പറഞ്ഞു ഇങ്ങനൊരു റിയൽ നീഡുണ്ട് എന്നുള്ളത്. അന്നേരം മാതാപിതാക്കൾക്ക് കുടുംബജീവിതത്തെ പറ്റി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെ പറ്റി അവരെ ഡിസിപ്ലിൻ ചെയ്യുന്നതിനെ പറ്റി ഒരു ക്ലാസ് വളരെ അത്യാവശ്യമാണ്. അത് നടന്നില്ല എങ്കിൽ ഈ കുറച്ച് സമയം സൺഡേ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവുന്ന പ്രയോജനമില്ല. കാര്യം അത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ എന്റെ അടുത്താണ് ഇങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് ആവശ്യം വന്നത്. അതിന് ഞാൻ മനസ്സിലാക്കി, ഞാൻ ചിന്തിച്ചപ്പം ഇപ്പം ബൈബിളിൽ നിന്നൊരു ഉപദേശ വിഷയം പഠിപ്പിക്കുന്ന പോലല്ല കുടുംബജീവിതത്തെ പറ്റി പഠിപ്പിക്കും, അല്ലെ? ഇപ്പോൾ ഒരു രക്ഷിക്കപ്പെടുന്നതിനെ പറ്റിയോ, നീതീകരണത്തിനെ പറ്റിയോ, സ്നാനത്തിനെ പറ്റിയോ, പരിശുദ്ധാത്മ സ്നാനത്തിനെ പറ്റിയോ, ചർച്ചിനെ പറ്റിയോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന പോലെയല്ല കുടുംബജീവിതത്തെ പറ്റി പഠിപ്പിക്കുന്നു. കുടുംബജീവിതത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ അത് എക്സ്പീരിയൻസിൽ കൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്, ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ബൈബിളിലെ പ്രിൻസിപ്പിൾസ് നമ്മുടെ ലൈഫിൽ കൂടി നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ച് തെറ്റുകൾ വരുത്തി കറക്റ്റ് ചെയ്ത് വീണ്ടും തെറ്റ് വരുത്തി വീണ്ടും കറക്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. എന്നാലും എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് സുൻബ്രദർ. അങ്ങനെ ഞാൻ കരുതി സുൻബ്രദർ വരുമ്പോൾ അത് നടത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് കരുതിയതുകൊണ്ടാണ് നമ്മൾ ഡിലേ ആക്കിയിട്ട് സുൻബ്രദർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. സുൻബ്രദർ ആയിരിക്കും മിക്കവാറുള്ള ഇതിന്റെ കാര്യങ്ങൾ. ഞാൻ ചുരുക്കമായിട്ട് ദൈവവചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ. ഒരു കുടുംബം യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് കുട്ടികൾ റിബൽസ് ആയി പോകുന്നു, കുടുംബങ്ങളിൽ എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഡിസിപ്ലിനിൽ വരുന്നില്ല എന്നുള്ളതിന് ദൈവവചനം പറയുന്ന ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് സുൻബ്രദർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെ എടുക്കും. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ആദ്യം ബൈബിൾ തുടങ്ങുമ്പോൾ തന്നെ ദൈവം ഒരു കുടുംബത്തെയാണ് സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിനാണ് ദൈവം ചില ബ്ലെസ്സിങ്സ് കൊടുക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1:26-28 വരെ വാക്യങ്ങൾ പെട്ടെന്ന്
വായിക്കും.
ഇത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം പറയുന്ന, ദൈവം മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പറയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് എല്ലാ കാര്യങ്ങളുടെയും എല്ലാ സൃഷ്ടികളുടെയും മുകളിൽ വാഴാനായിട്ടാണ്. ഇനി ഉണ്ടാക്കിയതിന് ശേഷം ബൈബിളിൽ പറയുന്ന ആദ്യത്തെ ബ്ലെസ്സിംഗ് 1:28 ദൈവം പറയുന്നത് അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്നവരോട് കൽപ്പിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ഉദ്ദേശം ഒരു കുടുംബം ഉണ്ടാവണം, ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങളുണ്ടാവണം, ആ കുഞ്ഞുങ്ങൾ ഉണ്ടായി ഈ കുടുംബം ഭൂമി മുഴുവൻ നിറയണം. എന്നാൽ ഇവരെ റൂള് ചെയ്യുന്നത് ദൈവമായിരിക്കണം, ഇവരുടെ കാൽക്കീഴിൽ സകല കാര്യങ്ങളും പറഞ്ഞു. ഇതായിരുന്നു ദൈവത്തിന്റെ മനസ്സിൽ ഒരു ഫാമിലിയെ പറ്റിയുള്ള ഉദ്ദേശം. അതായത് നമ്മൾ മനസ്സിലാക്കണം, ദൈവീക പദ്ധതി ഒരു കുടുംബത്തെ പറ്റിയുള്ള പദ്ധതി എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും മാതാപിതാക്കൾ ഉണ്ടാവുകയും ആ കുടുംബത്തിന്റെ തലയായിട്ട് ദൈവം ഇരിക്കുകയും ദൈവത്തിന് പൂർണ്ണമായിട്ടും കീഴടങ്ങുന്ന ഒരു കുടുംബം ഉണ്ടാവുകയും ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ആ കുഞ്ഞുങ്ങൾ ദൈവനാമം മഹത്വപ്പെടുത്തുന്നവരായി ഈ ഭൂമിയിൽ നിറയണം എന്നുള്ളതായിരുന്നു ദൈവീക പദ്ധതി. ഈ ഒരു പദ്ധതി ദൈവം എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിലൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ നമ്മൾ കൊയിലത്തിലേക്ക് പോകുമ്പോഴാണ്, അതിലേക്ക് ഡീറ്റെയിലേക്ക് പോകുന്നില്ല, വാക്ക് എടുക്കുന്നില്ല. ആ ഓർഡർ എന്ന് പറഞ്ഞാൽ ദൈവം ഒരു പുരുഷനെയാണ് സൃഷ്ടിക്കുന്നത് ആദ്യം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ. ആ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യനെയാണ് ദൈവത്തിന്റെ ഡെപ്യൂട്ടഡ് അതോറിറ്റി ആയി വെക്കുന്നത്. ദൈവീക അധികാരങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു പുരുഷനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പുരുഷനിൽ ദൈവത്തിന്റെ അധികാരത്തിന് ആ പുരുഷൻ പൂർണ്ണമായിട്ടും കീഴടങ്ങിയിരിക്കുമ്പോൾ ആ പുരുഷൻ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അതുകൊണ്ടാണ് പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയെന്ന് പറയുന്നത്. ആ പുരുഷന്റെ കീഴിൽ ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീ, പുരുഷൻ സ്ത്രീയുടെ തല എന്ന് പറയുന്നത്. അന്നേരം ദൈവത്തിന്റെ ഓർഡർ, അതിന്റെ അടിയിൽ കുഞ്ഞുങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ. അങ്ങനെയാണ്, അതായത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ ആദ്യം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ദൈവം ഈ കാര്യങ്ങൾ പറയുമ്പോൾ മനുഷ്യൻ മാത്രമുള്ളായിരുന്നു, പിന്നെ സ്ത്രീയെ സൃഷ്ടിച്ചു. അതായത് ദൈവത്തിന്റെ ഓർഡർ ഇങ്ങനെയാണ്, ദൈവത്തിന്റെ അധികാരത്തിന്റെ പൂർണ്ണമായിട്ട് കീഴടങ്ങിയിരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് പൂർണ്ണമായിട്ടും സബ്മിസീവ് ആയിരിക്കുന്ന ഭാര്യ, ഇതാണ് ഏറ്റവും ആദ്യത്തെ കുടുംബത്തെപ്പറ്റിയുള്ള ദൈവത്തിന്റെ ഭാര്യ. ബൈബിളിലെ ഈ യൂണിവേഴ്സിലെ ആദ്യത്തെ പാപം എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? ഏറ്റവും ആദ്യം ഉണ്ടായ പാപം അത് റിബല്യനാണ്, പിശാചിന്റെ ഹൃദയത്തിലുണ്ടായ റിബല്യൻ, അതാണ് ഏറ്റവും ആദ്യത്തെ പാപം. ഭൂമിയിലെ ആദ്യത്തെ പാപം ഇല്ലെങ്കിൽ യൂണിവേഴ്സ് ഉണ്ടായതിനു ശേഷമുള്ള രണ്ടാമത്തെ പാപം എന്താണെന്ന് നമ്മൾ പറയുന്നു? രണ്ടാമത്തെ പാപം ഡിസൊബീഡിയൻസ് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. രണ്ടാമത്തെ പാപവും റിബല്യൻ തന്നെയാണ്. ഒന്നാമത്തെ പാപം റിബല്യനാണ്, രണ്ടാമത്തെ പാപവും റിബല്യനാണ്. എങ്ങനെയാണ് രണ്ടാമത്തെ പാപം റിബല്യനാകുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലാണ്. ആ മനുഷ്യന്റെ അധികാരത്തിന്റെ കീഴിലാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. രണ്ടാമത്തെ റിബല്യൻ ഇവിടെ ആരിലാണ് ഉണ്ടായതെന്നറിയാമോ? ആദ്യമായി ഇല്ലെങ്കിൽ രണ്ടാമത്, ഈ ഭൂമിയിൽ ആദ്യമായി റിബല്യൻ മനുഷ്യനെ ഉണ്ടാക്കിയതിനു ശേഷം ഉണ്ടാകുന്ന ഒരു സ്ത്രീയിൽ നിന്നാണ്. ആ സ്ത്രീയാണ് ആദ്യം റിബല്യ ചെയ്തത്. ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്, സ്ത്രീക്ക് ഒരു കമാൻഡും ദൈവം കൊടുത്തിട്ടില്ല. നമ്മൾ ശ്രദ്ധിച്ച വായിച്ച മനസ്സിലാവും, പുരുഷനാണ് കമാൻഡ്മെന്റ് കൊടുത്തത്. എന്നാൽ സ്ത്രീയെ പുരുഷനാണ് പഠിപ്പിച്ചു കൊടുത്തത്. ആദമാണ് ഹൗവയ്ക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. ദൈവം ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, ഇങ്ങനെയാണ് കുടുംബത്തിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. എന്നാൽ ഈ സ്ത്രീ ദൈവീക ദൈവം വെച്ചിരുന്ന അധികാരത്തിൽ നിന്ന് ആദ്യത്തെ സ്റ്റെപ്പ് പുറത്തേക്ക് എടുത്തപ്പോഴാണ് ആദ്യത്തെ റിബല്യൻ. ആദം സ്ത്രീയെടുത്ത് കൽപ്പിക്കുകയാണ്, ദൈവത്തിന്റെ കൽപ്പന ഇന്നതാണ്, ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്നുള്ളതാണ് ദൈവത്തിന്റെ കൽപ്പന എന്ന് ആദം ഹവ്വായെ പഠിപ്പിച്ചു. ഹവ്വായ്ക്ക് അത് അറിയാമായിരുന്നു. എന്നാൽ പിശാച് ഇവളെ വശീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പുരുഷന്റെ അധികാരത്തിൽ നിന്ന് പുറത്തു വരികയാണ്. പുരുഷനോട് ചോദിക്കാതെ, പുരുഷന്റെ അടുത്ത് ആലോചിക്കാതെ, ഭർത്താവിനോട് ആലോചിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആദ്യത്തെ ഡിസിഷൻ എടുത്ത സ്ത്രീയാണ് ഹവ്വ. ആ റിബല്യനിലാണ് ആദ്യത്തെ പാപം തുടങ്ങുന്നത്. ആദ്യത്തെ പാപം അതാണ്. രണ്ടാമത്തെ പാപം പുരുഷൻ ചെയ്ത റിബല്യനാണ്. പുരുഷൻ ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നതിന് പകരം സ്ത്രീയുടെ വാക്കനുസരിച്ചു എന്നുള്ളതാണ് ആദത്തിന്റെ അടുത്ത് ദൈവം അവനെ നോട്ട് ചെയ്ത് പറയുന്ന ചാർജ്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്കിൽ പറയണം, മനുഷ്യനോട് കൽപ്പിച്ചോ നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തു. അന്നേരം ആദത്തിന്റെ പാപം എന്നത് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവരും ഭാര്യയുടെ കൽപ്പന അനുസരിച്ചു എന്നുള്ളതാണെങ്കിൽ, ഹവ്വായുടെ പാപം എന്നുള്ളത് ആദത്തിന്റെ കൽപ്പന അനുസരിക്കാതിരുന്നു എന്നുള്ളതാണ്. അതിൽ ഞാൻ പറഞ്ഞത് ഒരു കുടുംബത്തിൽ റിബല്യൻ എവിടെയാണ് തുടങ്ങുന്നത് അല്ലെങ്കിൽ തുടങ്ങിയത്? അത് സ്ത്രീയിൽ നിന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ദൈവാലയത്തിൽ ഉടനീളം പറയുന്നത് ഹവ്വായാണ് വഞ്ചിക്കപ്പെട്ടതെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എങ്ങനെയാണ് കുടുംബത്തിന് എഫക്റ്റ് ആകുന്നത്? അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റം ആദ്യം മനെ തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യ ഭർത്താവ് തലയായിരിക്കേണ്ട ഭാര്യ ആ അതോറിറ്റിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു. അതോടുകൂടി ഭർത്താവ് ദൈവീക അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു. അതോടുകൂടി ആ കുടുംബം ശിഥിലമാവുക. ആ കുടുംബത്തെ ഉണ്ടാക്കിയപ്പോൾ ദൈവം നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് ആ കുടുംബത്തെ നോക്കിയിട്ട് പറഞ്ഞത്. ഈ ഒരു സിസ്റ്റം തകർന്നതോടുകൂടി ആ കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് ആ റിബല്യൻ പകരാണ്. ഞാൻ അങ്ങനെ പറഞ്ഞൊരു കാര്യം, ആ കുടുംബം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിലും 2-ാമത്തെ അധ്യായത്തിലും വളരെ നന്നായിരുന്ന, വളരെ നല്ലത് നല്ലത് എന്ന് പറഞ്ഞ അതേ കുടുംബമാണ് 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ആ കുടുംബത്തിൽ ആദ്യത്തെ കൊലപാതകം ഉണ്ടാവും. ഫസ്റ്റ് റിബല്യൻ ആയിട്ടുള്ള മനുഷ്യൻ കുടുംബത്തിൽ ഉണ്ടാവുക. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, നമ്മുടെ കുടുംബത്തിൽ റിബല്യസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, എക്സ്ട്രീമിൽ പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കൊലപാതകം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ആദമിന്റെയും ഹവ്വായുടെയും പ്രിൻസിപ്പിൾ പിശാചി പഠിപ്പിച്ച അതേ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം. പുരുഷന്റെ അധികാരത്തിന് കീഴടങ്ങാത്ത റിബല്യസ് ആയിട്ടുള്ള ഭാര്യമാരുള്ള എല്ലാ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങൾ റിബല്യസ് ആയിരിക്കും. ഇത് ഞങ്ങൾ പ്രാക്ടിക്കലി കാണുന്ന കാര്യമാണ്, കാണുന്ന കാര്യമാണ് ദൈവാന്തര പ്രിൻസിപ്പിൾ. ഞാൻ ഒന്നുകൂടി പറയാം, ഭർത്താവിന്റെ അധികാരത്തിന്, ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റിക്ക് കീഴടങ്ങാത്ത സ്ത്രീകളുള്ള കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ റിബല്യസ് ആയി തീരും. ദൈവിക അധികാരത്തിന് കീഴടങ്ങാത്ത പുരുഷന്മാരുള്ള കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ റിബല്യസ് ആയി തീരും. ആ കുടുംബം റിബല്യസ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും. അത് സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമില്ല, സൺഡേ സ്കൂൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഇവരെ ശിക്ഷിച്ചിട്ടും കാര്യമില്ല. കറക്റ്റ് ചെയ്യപ്പെടേണ്ടത് കുടുംബത്തിൽ തന്നെയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം. ആദ്യത്തെ പ്രിൻസിപ്പിൾ തന്നെ ദൈവം കാണിക്കുന്നു, ഒരു കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ റിബല്യസ് ആകുന്നുണ്ട് എങ്കിൽ, റിബല്യൻ നേച്ചർ കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക, ഭാര്യമാരാദ്യം ചിന്തിച്ചു നോക്കുക, ഭർത്താക്കന്മാരെ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ദൈവീയ അധികാരത്തിന് കീഴടങ്ങുന്നവരാണ്. ദൈവത്തിന്റെ അധികാരം മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ബാക്കപ്പ് ഇല്ലാതെ നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയത്തുള്ളൂ. ഞാൻ പറയട്ടെ, നമുക്ക് പല പല പുസ്തകങ്ങൾ വായിക്കാം, പല പല സീരീസ് നമുക്ക് കേൾക്കാം, പക്ഷേ ദൈവം സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ നമുക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയില്ല. ദൈവം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ദൈവിക പ്രിൻസിപ്പിൾസ് പാലിച്ചിട്ട്. എന്നാലും ഞാൻ പറഞ്ഞത്, ആദ്യത്തെ മൂന്ന് ചാപ്റ്ററിൽ നിന്ന് തന്നെ ഒരു കുടുംബം എങ്ങനെ നശിച്ചു പോകാമെന്നുള്ള ദൈവം കാണിക്കുന്നു. എങ്ങനെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാമെന്ന്, ആദ്യത്തെ ഹവ്വായുടെ കുടുംബത്തിൽ കുടുംബം നശിച്ചു, കുഞ്ഞുങ്ങൾ, ഒരു മകൻ മറ്റവനെ കൊലപാതകം കൊന്നു, അങ്ങനെ ആ കുടുംബം പൂർണ്ണമായിട്ട് നശിക്കുന്നു. ഞാൻ പെട്ടെന്ന് പോകട്ടെ, ഇങ്ങനെ മനുഷ്യവർഗം മുഴുവൻ റിബല്യൻ ആയിട്ടിരുന്നു ആ കുടുംബത്തിൽ കൂടി. ദൈവം രണ്ടാമത് ഒരു ഒരു റീകൺസ്ട്രക്ഷൻ വീണ്ടും നടത്തുന്നുണ്ട്. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വീണ്ടും പോകുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഈ ജനങ്ങളെ മുഴുവൻ ദൈവം നശിപ്പിച്ചിട്ട് പുതുതായിട്ട് ഒരു കുടുംബത്തെ ഉണ്ടാക്കുക, പുതുതായിട്ട് ഒരു കുടുംബത്തിൽ കൂടി ദൈവം വീണ്ടും ദൈവത്തിന്റെ പദ്ധതി സ്റ്റാർട്ട് ചെയ്യണം. അതാണ് നോഹ. അവിടെയും ദൈവം ഒരു പുരുഷനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആ പുരുഷന്റെ കൂടെ പുരുഷന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ആ കുടുംബവും ഉണ്ടായിരുന്നു. നേരെ ദൈവം വീണ്ടും ദൈവത്തിന്റെ പദ്ധതി വീണ്ടും തുടങ്ങാണ്. വീണ്ടും ഒരു കുടുംബത്തിൽ കൂടി ദൈവീക അധികാരം ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിൽ കൂടി ദൈവം നോഹയെ വിളിക്കാം. ഈ നോഹയെ വിളിച്ചതിന് ശേഷം അവരെ ആ വെള്ള ജലപ്രദത്തിൽ എല്ലാവരെയും നശിപ്പിച്ചിട്ട് നോഹയുടെ പറത്ത് പറയുന്ന ഒരു കൽപ്പനയുണ്ട്, 9-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അപ്പോൾ വീണ്ടും ബ്ലെസ്സിങ് ദൈവം കുടുംബത്തിൽ കൊടുക്കുക, നോഹയുടെ കുടുംബത്തിൽ അടുത്തൊരു ബ്ലെസ്സിങ് കൊടുക്കുക. അതാണ് ആദ്യം ആദമേ കൊടുത്ത അതേ ബ്ലെസ്സിങ് തന്നെയാണ്. അവരെ അനുഗ്രഹിച്ച് ചെയ്തതെന്നാൽ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയുവിൽ. നിങ്ങളെ ഞാൻ വീണ്ടും അനുഗ്രഹിക്കുകയാണ്, നിങ്ങൾ വീണ്ടും ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വഴിയുന്നു. രണ്ടാമത് വീണ്ടും അതേ രീതി ഉദ്ദേശം പറയുകയാണ്. ഇവിടെയും പിശാച് ഈ കുടുംബത്തെ നശിപ്പിക്കുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിന്റെ 18-ാമത്തെ വാക്യം. അവിടെ അങ്ങനെ ഒരു കുടുംബത്തെ കൊണ്ട് വീണ്ടും ഭൂമി നിറയുന്നു. അവിടെ ഒരു കാര്യം നടക്കുകയാണ്, നോഹ കൃഷി ചെയ്യാൻ തുടങ്ങി, ഒരു മുന്തിരിത്തോട്ടത്തിലുണ്ടാക്കി, അതിലെ വീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ച് തന്റെ കൂടാരത്തിൽ വസ്ത്രം നീക്കി കിടന്നു. കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തന്റെ രണ്ട് സഹോദരന്മാരെ അറിയിച്ചു. ക്ഷേമും ഹാമും ഒരു വസ്ത്രമെടുത്ത് ഇവരുടെയും ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നുകൊണ്ട് അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ല. നോഹ ലഹരി കൊട്ടുണ്ടെന്നപ്പോൾ ഇളയമകൻ ചെയ്തറിഞ്ഞു. അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തന്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരുന്നു. ഈ പറഞ്ഞ കാര്യം നമുക്കറിയാം എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ, നോഹ ഒരു മിസ്റ്റേക്ക് ചെയ്തു. പക്ഷെ നോഹയാണ് ദൈവം ആ കുടുംബത്തിന്റെ തലയാക്കി വെച്ചത്. അതോറിറ്റി നോഹയ്ക്കായിരുന്നു. ദൈവത്തിന്റെ സ്പിരിച്വൽ അതോറിറ്റി വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാൻ ദൈവം അപ്പോയിന്റ് ചെയ്ത വ്യക്തിയായിരുന്നു നോഹ. ഈ നോഹ ഒരു മിസ്റ്റേക്ക് ചെയ്തു. ഈ നോഹ ഒരു മിസ്റ്റേക്ക് ചെയ്തതിൽ കൂടി പുറത്തു വന്ന എന്താണെന്നറിയാമോ? നോഹയുടെ മിസ്റ്റേക്കാണ് പുറത്തു വന്നത്. എന്താണ് പുറത്തു വന്നറിയാമോ? ഹാമിന്റെ റിബല്യനാണ് പുറത്തു വന്നത്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, നോഹ ഒരു തെറ്റ് ചെയ്തതോടുകൂടി. നോഹയുടെ തെറ്റല്ല അവിടെ വെളിപ്പെടുന്നത്, ഹാമിന്റെ
റിബല്യൻ. ഞാൻ എന്താ പറയുന്നറിയോ, ദൈവം നമുക്ക് ചില അതോറിറ്റീസ് വെച്ചിട്ടുണ്ട്, കുടുംബത്തിൽ, സഭയിൽ, ബാക്കിയുള്ളിടത്ത്, ജോലി സ്ഥലങ്ങളിൽ, ഗവൺമെന്റ് ഒക്കെ അതോറിറ്റീസ് വെച്ചിട്ടുണ്ട്. ഈ അതോറിറ്റീസ് തെറ്റ് ചെയ്താൽ നമ്മൾ അതിനെ എക്സ്പോസ് ചെയ്യുന്നവരാണെങ്കിൽ ആ കാര്യങ്ങൾ ബാക്കിയുള്ളവരെടുത്ത് അവരുടെ നഗ്നതയെ പുറത്ത് വെളിപ്പാക്കുന്ന സ്വഭാവമാണ് നമ്മളിലുള്ളെങ്കിൽ അത് നമ്മുടെ റിബല്യനാണ് കാണിക്കുന്നത്. അതെന്ത് സംഭവിച്ചെന്നറിയാമോ, ഹാം ശപിക്കപ്പെട്ടു എന്നല്ല പറഞ്ഞത്, ആരാ ശപിക്കപ്പെട്ടത്? കനാൻ ശപിക്കപ്പെട്ടവനായിരിക്കും, അങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തന്റെ സഹോദരന്മാർക്ക് അധമദാസനായിത്തീരുമെന്ന് പറഞ്ഞു. എന്നിട്ട് 27-ാമത്തെ വാക്യത്തിലാണ് കനാൻ അവരുടെ ദാസനായിത്തീരുമെന്ന് പറയാം. നേരം ഈ രണ്ടാമത്തെ റിബല്യനിൽ കൂടി കുഞ്ഞുങ്ങളാണ് നശിക്കുന്നത്. ഈ കനാൻ ആരാണെന്നറിയാമോ, കനാന്റെ മക്കൾ ആരാണെന്നറിയാമോ, അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 15 വരെയുള്ള വാക്യങ്ങളിൽ കനാന്റെ മക്കളെ പറ്റി പറയുന്നു. വായിക്കണമെന്നില്ല. കനാൻ തന്റെ ആദ്യജാതനായ ശീദോൻ, ഹേത്ത്, യെബൂസ്യൻ, അമോര്യൻ, ഗിർഗസ്യൻ, ഹിവ്യൻ, ഇങ്ങനെ ആൾക്കാർ ജനിച്ചു. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കുടുംബ ഈ ജനവിഭാഗങ്ങളെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരാണ് അവർ? അവരിലാണ്, അവരെയാണ് ഇസ്രായേൽ മക്കൾ പിന്നീട് ഭരിച്ചത്. അവരെയാണ് ദൈവം ഇവരുടെ അടിമകളാക്കിയത്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പിതാവിന്റെ റിബല്യൻ നിമിത്തം കുഞ്ഞുങ്ങൾ അനുഭവിക്കാം. ഞാൻ പറഞ്ഞൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ, നിങ്ങളുടെ സഭയിൽ വരുന്നവരാണ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കേൾക്കെ നിങ്ങൾ നിങ്ങളുടെ ചർച്ചിന്റെ അതോറിറ്റീസിന്റെ, എൽഡേഴ്സിന്റെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മുകളിൽ ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റീസിനെ പറ്റി അവർ കേൾക്കെ നിങ്ങൾ അവരുടെ നഗ്നതയിൽ എക്സ്പോസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ പോസിബിലിറ്റി ഈ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാൻ സാധ്യത, അവർ റിബല്യനാവാൻ സാധ്യത, അവർക്ക് മനസ്സിലാകുന്നതാണ് ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് മനസ്സിലായി. ഇതൊരു പോസിബിലിറ്റീസ് ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ രണ്ട് കുടുംബങ്ങളിലും വന്ന തെറ്റുകളാണ്. കാരണം ഞാൻ പറഞ്ഞത് ദൈവം വെച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യുക, ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റിക്കെതിരെ നമ്മൾ റിബല് ചെയ്യുക, ഇതെല്ലാം എഫക്ട് ചെയ്യുന്ന എവിടാണെന്നറിയാമോ, ഇത് എഫക്ട് ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങളിലാണ്. കുഞ്ഞുങ്ങൾ റിബല്യസ് ആയി തീരാനായിട്ടുള്ള സാധ്യത ഇതിൽ കൂടിയല്ല. കനാൻ റിബല്യനായി തീരുന്നു, കനാന്റെ കുടു തലമുറകൾ നശിച്ചു പോയി. യേശു ക്രിസ്തു വരുന്നത് പിന്നെ ഷേമിന്റെ സംഗീതപ്പെടുത്തുക. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു എന്താനായിട്ട് ആഗ്രഹിക്കുന്നത്, മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് നശിച്ചു പോകുന്നത്, ഞാൻ ചില നെഗറ്റീവ് എക്സാമ്പിൾസ് ആണ് ഞാൻ ഈ പറയുന്നത്, കാരണം ഇതിന്റെ എഫക്ട് എങ്ങനെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ദൈവം ഇവർക്ക് കനാനിലേക്കുള്ള പ്രവേശനം കൊടുത്തു. ന്യായാധിപന്മാരുടെ പുസ്തകം വരുമ്പോൾ അവിടെ ഒരു പുരോഹിതനെ കാണുന്നു, ഏലി എന്ന് പറയുന്ന പുരോഹിതൻ. സോറി, ന്യായാധിപന്മാരുടെ പുസ്തകമല്ല, ശമൂവേലിന്റെ പുസ്തകം, 1 ശമൂവേൽ അതിന്റെ 3-ാമത്തെ അധ്യായം, 2-ാമത്തെ അധ്യായം. 2-ാമത്തെ അധ്യായത്തിൽ ഒരു പുരോഹിതനെ കാണുകയാണ്, ഏലി എന്ന് പറയുന്ന പുരോഹിതൻ. ആ പുരോഹിതനെ പറ്റി പറയുമ്പോൾ അതിന്റെ 1 ശമൂവേലിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, 22-23 വാക്യം, അവൻ അവിടെ ഏലി വൃദ്ധനായി, വൃദ്ധനായപ്പോൾ അവന്റെ പുത്രന്മാർ എല്ലാ ഇസ്രായേലിനോടും ചെയ്തൊക്കെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ സേവ ചെയ്തിരുന്ന സ്ത്രീകളോട് ശയിക്കുന്നതും അവൻ കേട്ടു. അവൻ അവരോട്, ഈ വക ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ കുറിച്ച് ഈ ജനമൊക്കെയും പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ അരുത്, എന്റെ മക്കളെ, യഹോവയുടെ ജനം നിങ്ങളെക്കുറിച്ച് പഴക്കുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നല്ലതല്ല. ഒരു മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം, മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആരപേക്ഷിക്കും എന്ന് പറഞ്ഞു. ഏലി കാണുക, ഏലിയുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുന്ന രീതിയിൽ പാപിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്പിരിച്വൽ കാര്യങ്ങൾ സീരിയസ് അല്ല? അതൊരു കാരണം, ദൈവത്തെ റെവർ ചെയ്യാൻ, ദൈവത്തെ ബഹുമാനിക്കാൻ അവരെ മാതാപിതാക്കൾ പഠിപ്പിക്കാത്തതാവാനുള്ള സാധ്യത. ഇപ്പോൾ ഏലിക്ക് പറ്റിയ തെറ്റ് എന്ന് പറയുന്നത്, ഏലിയുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ദൈവത്തെ ബഹുമാനിക്കാൻ ഏലി പഠിപ്പിച്ചില്ല. അത് ദൈവം തന്നെ പറഞ്ഞു അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ. ദൈവം ദൈവത്തിന്റെ ദൂതനെ അയച്ചിട്ട് പറയാണ്, അവിടെ പറയാണ്
തിരുനിവാസത്തിലർപ്പിച്ച ഞാൻ കൽപ്പിച്ചുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴിപ്പിക്കുവാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുന്നത് എന്ത് ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ത് അതിന്റെ അടുത്ത വാക്കുകൾ പറയുകയാണ്. ഇപ്പോഴും യഹോവ അല്ല ചെയ്തത് എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായി. ഞാൻ പറഞ്ഞത് നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ദൈവസഭയിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്ന് നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കണം. ഇല്ലെങ്കിൽ ഇവര് ഫെമിലിയാരിറ്റിയിലേക്ക് വരും. എന്താണ് പറയുന്നത്? ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ദൈവസഭകളിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇവരിത് കണ്ട് 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 ശീലിച്ച് ഇവർക്ക് ഇതിനുള്ള ബഹുമാനം നഷ്ടപ്പെടും. ഈ കത്തോലിക്കയിലും ഓർത്തഡോക്സിലും ഒക്കെ ആവുമ്പോൾ നമ്മൾ ആ വലിയ കുപ്പായവും ആ തിരിശീലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു പേടിയെങ്കിലും ഇവിടെ അതൊന്നുമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് ആൾക്കാർ എടുക്കും. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഇതിനോടുള്ള ബഹുമാനം നഷ്ടപ്പെടുന്നത്. ഏലി ഇത് കറക്റ്റ് ചെയ്തില്ല. ഏലിയെ കറക്റ്റ് ചെയ്യുന്നുണ്ട്, ആ കറക്ഷൻ ശരിയായില്ല എന്നുള്ളതാണ് ദൈവം പഠിപ്പിക്കുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ ശമുവേലിന്റെ അടുത്ത് പറയുന്ന ഒരു വാക്കുകൂടി വായിച്ചു വ്യക്തം അതിന്റെ 13-ാം വാക്യം യഹോവ ശമുവേലിനോട് അടിച്ചത് ഇതാ ഞാൻ ഇസ്രായേൽ കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി രണ്ട് മുഴങ്ങും എന്ന് പറഞ്ഞു. ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അത് ചരൾ ചെയ്തതെല്ലാം ഞാൻ അവന്റെ മേൽ ആദ്യത്തെ നിവർത്തിക്കും. തന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായി കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. എന്താണ് ദൈവം പറയുന്ന ശാസ്ത്രം അറിയാമോ? അവിടെ പറയാണ് തന്റെ കുഞ്ഞുങ്ങളെ അവിടെ പറയുന്നു ബിക്കോസ് ഹിസ് സൺസ് ബോട്ട് എ കഷ് ഓൺ ദംസെൽസ് ആൻഡ് ഹി ഡിഡ് നോട്ട് റിബ്യൂക്ക് ദം. അല്ലേ, എന്താണ് ഏലിയുടെ വെച്ച് ഏലി കുഞ്ഞുങ്ങളെ ശാസിച്ചമർത്തില്ല. പക്ഷെ ഏലി ചെയ്തു, ഏലി എന്താ ചെയ്ത്? ഏലി മേൽ പറഞ്ഞിരിക്കുന്ന വാക്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഏലി അവർക്ക് പറയാണ്? അവനവരോട് നിങ്ങൾ ഈ വക ചെയ്യുന്നതെന്ത്? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ കുറിച്ച് ഈ ജനമൊക്കെയും കേൾക്കുന്നു. അങ്ങനെ അരുത്, എന്റെ മക്കളെ യഹോവയുടെ ജനം നിങ്ങളെ കുറിച്ച് പരത്തുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നല്ലതല്ല. ഏലി പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? ഏലി പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഏലി വളരെ സോഫ്റ്റ് ആയി ഇതിനകത്ത് പറയണം, മക്കളെ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഏലി ഉപദേശിച്ചു. എന്നാൽ സ്ട്രിക്ട്ലി അവരെ റെബ്യൂക്ക് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ദൈവനാമം ദുഷിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളിൽ കാണുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് അവരെ റെബ്യൂക്ക് ചെയ്തില്ലെങ്കിൽ ആ തലമുറയെ നമ്മൾ നശിപ്പിക്കുകയായി. എങ്ങനെയാണ് ദൈവത്തെക്കാൾ കൂടുതൽ അവരെ ബഹുമാനിച്ചു പറയാൻ കഴിയും? കാരണം നമ്മൾ ദൈവിക കാര്യങ്ങളെക്കാൾ കൂടുതൽ വാല്യൂ സിസ്റ്റമുകൾ കൊടുക്കുകയാണെങ്കിൽ, അത് പഠിച്ചമായിക്കോട്ടെ, ഇല്ലെങ്കിൽ പണത്തിനെ കുറിച്ചായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഈ ഭൂമിയിലെ സ്ഥാനമാനങ്ങളെ കുറിച്ചായിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ദൈവ കാര്യങ്ങളെക്കാൾ കൂടുതൽ ബഹുമാനം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ദൈവത്തെ ബഹുമാനിക്കുന്നവരല്ല നമ്മൾ. നമ്മൾ അവരെ റെബ്യൂക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്യേണ്ടത് ദൈവനാമം ദുഷിക്കുന്ന എന്തെങ്കിലും അവർ കാണുമ്പോഴാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ കുടുംബങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇവരുടെ കുടുംബങ്ങൾ നശിച്ചുപോയത്. ഞാൻ പറഞ്ഞത് ഇതിന്റെ എല്ലാം റിസൾട്ട് എന്ന് പറഞ്ഞാൽ പിള്ളേര് റിബല്യൻ ആയിത്തീരുകയാണ്, റിബല്യസ് നേച്ചർ അവർ കാണിക്കുക, അതോറിറ്റീസിനെതിരെ മത്സരിക്കുക, ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റീസിന് കീഴ്പ്പെടാതിരിക്കുക, തലമുറകൾ നശിച്ചു പോകാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം സൊല്യൂഷൻ വരുത്താനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ഈ ഭൂമിയിൽ ഒരു വ്യക്തി കംപ്ലീറ്റ്ലി സബ്മിഷൻ ജീവിച്ചു, കംപ്ലീറ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിനെ നമ്മൾ കാണുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്തു തന്നെത്താൻ താഴ്ത്തി സബ്മിസീവായി ഈ ഭൂമിയിൽ ജീവിച്ചു. ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, അവൻ നമ്മുടെ റിബല്യൻ നേച്ചർ തന്നിൽ എടുത്തുകൊണ്ട് കൂശി വഹിച്ചു. അതാണ് നമ്മൾ ഗലാത്യലേഖനത്തിൽ കാണുന്നത്. ഗലാത്യലേഖനം അതിന്റെ 5:33 പറയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായിട്ടുള്ളൂ. ആ മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന വാക്യം അത് ആവർത്തന പുസ്തകം അതിൽ 21:23 അവിടെ വാക്കി എടുക്കണമെന്നില്ല, അവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു മകൻ അപ്പനെയും അമ്മയെയും അനുസരിക്കാതെ റിബല്യൻ നേച്ചർ ആയെങ്കിൽ അവനെ
പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം. എന്നിട്ട് അവന്റെ ശവം മരത്തിന്മേൽ തൂങ്ങുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ദേശം മുഴുവൻ അറിയും എന്ന് പറഞ്ഞ അതേ കൊട്ടേഷൻ എടുത്ത് തരുന്നു. അതാണ് അതിന്റെ റെഫറൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ റിബല്യനായതിന്റെ മുഴുവൻ കാര്യവും യേശു ക്രിസ്തു കുരിശിലേക്ക്. എന്നാൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ആ ഹൃദയം മാറ്റി പുതിയ ഹൃദയം തരിക. എന്നാൽ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാക്കളാണ്. യഥാർത്ഥത്തിൽ ദൈവിക പ്രിൻസിപ്പൾ നമ്മൾ തരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ റിബല്യൻ നേച്ചർ മാറ്റുകയാണ്. സഹോദരിമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ജീവിക്കുകയാണ്. ഭർത്താക്കന്മാർ ദൈവത്തിന് കീഴടങ്ങി ജീവിക്കുകയാണ്. അതേ ദൈവിക അധികാരം അവർ കുടുംബത്തിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ദൈവിക പ്രിൻസിപ്പിൾസ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തെ റെഫറൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിക്കുകയാണ് എങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. ഇല്ലെങ്കിൽ ഈ സൺഡേ സ്കൂൾ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് നമ്മൾക്ക് ഞാനീ പറയുന്നത് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്ത മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ വന്നിട്ടില്ലാത്ത മാതാപിതാക്കളുടെ മീറ്റിംഗാണ്. നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുകയാണ്, ഇതിൽ എവിടെയെങ്കിലും നമുക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്? നമ്മൾ ദൈവത്തിന് പൂർണ്ണമായിട്ടും കീഴടങ്ങുന്നവരാണ്. നമ്മൾ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് പൂർണ്ണമായിട്ടും കീഴടങ്ങുന്നവരാണ്. നമ്മുടെ കുടുംബത്തിൽ ദൈവീക ദൈവത്തെ റെഫർ ചെയ്യാനായിട്ട്, ദൈവീക കാര്യങ്ങളെ ബഹുമാനിക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ അധികാരം കുടുംബങ്ങളിലുണ്ടാവും. പുരുഷന്റെ മേൽ ദൈവത്തിന്റെ അധികാരം ഉണ്ടാവും, സ്ത്രീയുടെ മേൽ പുരുഷന്റെ അധികാരം ഉണ്ടാവും, കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക അധികാരത്തിൽ അവർ കഴിയും. ഇത് ഞാൻ പ്രിൻസിപ്പിൾസ് മാത്രമാണ് പറഞ്ഞത്, പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നില്ല. പ്രാക്ടിക്കൽ കാര്യങ്ങൾ അനേക കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ, പ്രാക്ടിക്കലി ഇതെല്ലാം നടക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് സമയം ചെലവഴിച്ച് തന്നെ അവരെ ഡിസിപ്ലിൻ ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ നമ്മൾ സമയം ചെലവഴിക്കാത്തടത്തോളം കാലം നമ്മുടെ പ്രയോറിറ്റീസ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. ഞാൻ എന്റെ ലൈഫിൽ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. ഞാൻ വിട്ട കാര്യമാണ് എന്റെ വീട്ടില്. ഞാൻ ഈ ഒരു പ്രാക്ടിക്കൽ കാര്യമായതുകൊണ്ടാണ് പറഞ്ഞത്, ഇല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾ സാധാരണ പ്രസംഗത്തിൽ പറയാറുള്ളതല്ല. ഇപ്പൊ ഞാനും ഭാര്യയും ബാക്കിയാണ്. വൈഫിന് എന്റെ വൈഫ് ജ്യൂസിക്കാണെങ്കിൽ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിയാകുമ്പോഴേക്കും വീട്ടിൽ വരും. അന്നേരം ഏകദേശം ഒരു 1.5 മണിക്കൂറേ കുഞ്ഞുങ്ങളുടെ അടുത്ത് മാറുന്നുള്ളൂ. പക്ഷെ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ജോലി ചെയ്തിട്ട് മടങ്ങി വരുമ്പോൾ എനിക്കൊരു 6 മണിക്കൊരു 6:30 ആവും. 6:30 ആയി കഴിഞ്ഞിട്ട് പിന്നെ 3 ദിവസം മീറ്റിംഗ് ഉണ്ട്. അന്നേരം കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെലവഴിക്കാനായിട്ട് എനിക്ക് സമയം കുറവായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കുട്ടികളുടെ അടുത്ത് സമയം ചെലവഴിക്കാൻ നമ്മൾ സമയം ചെലവഴിക്കാത്തടത്തോളം സമയം അവരുടെ കാര്യങ്ങളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അവരുടെ ഹൃദയത്തിൽ പല പല മാറ്റങ്ങൾ വന്നിരിക്കും. എനിക്ക് മനസ്സിലായി ഇവരുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ഒരു ആവശ്യമാണ് എന്ന് എനിക്ക് റിയലായിട്ട് മനസ്സിലായി. ഞാൻ സത്യം പറഞ്ഞ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് എനിക്ക് കുറച്ചുകൂടി സമയം കിട്ടുന്ന ഒരു ജോലി തരണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അന്നേരം എന്റെ ഒരു ജോലിയുടെ സ്ഥിതി അനുസരിച്ച് എനിക്കൊരു ശനിയും വെള്ളിയും ശനിയും ജോലി അവധി കിട്ടുന്ന ഒരു ജോലി എനിക്ക് കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നേരം എനിക്കൊരു ഓഫർ വന്നു, ഒരു ജോലിയുടെ ഓഫർ വന്നു. ആ ഓഫർ വന്നപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ജോലിയേക്കാൾ ഒരു ജോലി മാറാനായിട്ടുള്ള സാലറി വ്യത്യാസമൊന്നുമില്ല. പക്ഷെ വെള്ളി ശനി അവധിയാണ്, അതുപോലെ തന്നെ സമയം കൂടുതൽ കിട്ടുന്ന ജോലിയാണ്. എന്നാലും ഞാനത് എടുക്കാനായിട്ട് തീരുമാനിച്ചു. എടുക്കാനായിട്ട് തീരുമാനിച്ച അതേ സമയം തന്നെ എനിക്ക് വേറൊരു ജോലിയുടെ ഓഫർ വന്നു. ഞാൻ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ട്, ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലിയേക്കാൾ ഏകദേശം ഒരു 50% ഒരു പകുതിയോളം ഇൻക്രിമെന്റ് ഉള്ള ജോലി. പക്ഷെ സമയം അതുപോലെ. എന്നാലും ഇതൊരു ടെസ്റ്റായിരുന്നു. എന്നാലും ഞാൻ എന്നാലും പ്രാർത്ഥിച്ചിട്ട് തീരുമാനിച്ചു, ഞാൻ കൂടുതൽ ശമ്പളമുള്ള ജോലി എടുക്കുന്നില്ല, സമയം കൂടുതൽ ഉള്ള കിട്ടുന്ന കുറഞ്ഞ ശമ്പളമുള്ള ജോലി എടുക്കാൻ തീരുമാനിച്ചു. അത് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തൊരു ടെസ്റ്റ് കൂടെ വന്നു. എനിക്ക് ഓഫർ ചെയ്ത സാലറിയേക്കാൾ കുറച്ച് അപ്പോയിന്റ്മെന്റ് ലക്ഷ്യം. എന്നാലും എനിക്ക് പിന്നെയും സംശയമില്ല, രണ്ട് ജോലിയുണ്ട്. ഒന്ന് കൂടുതൽ ശമ്പളമുള്ള ജോലി, ഒന്ന് പറഞ്ഞ ശമ്പളം പോലും തരാത്ത ജോലി. എന്നാലും ജോലി മാറുന്നതുകൊണ്ട് എനിക്ക് ആകെയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സമയത്തിൽ കുറച്ച് ലാഭം കിട്ടുന്ന മാത്രം. ഞാൻ പക്ഷെ ഞാൻ മനസ്സിലായ കാര്യം പറഞ്ഞു, എന്നെ വേണ്ടി സംസാരിക്കുന്നത് എന്തിനെയാണ് റിയലായിട്ട് നീ വാല്യൂ ചെയ്യുന്നതൊക്കെ ടെസ്റ്റാണ് കാണിച്ചത്. ഞാൻ ഈ ജോലി ചൂസ് ചെയ്തു. ഞാൻ പറഞ്ഞത് അതിന് ശേഷം ഒരു വർഷം, ഞാൻ ജസ്റ്റ് പറയുകയാണ്, ആ ജോലി ചൂസ് ചെയ്തതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം കിട്ടി. ഞാൻ മനസ്സിലായൊരു കാര്യം, എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ അവർ പറയാം, പണം നമുക്ക് നമ്മുടെ സമയം ചെലവഴിച്ച് നമുക്ക് പണം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ പണം ചെലവഴിച്ചാൽ നമുക്ക് സമയം തിരിച്ചിട്ടുണ്ട്. വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾക്ക് കുട്ടികളോടുകൂടി നമുക്ക് ചെലവഴിക്കേണ്ട സമയം നമുക്ക് പണം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ. ഞാൻ നിങ്ങളെ കാര്യം പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെന്നുള്ള അർത്ഥത്തിലേ അല്ല പറഞ്ഞത്, ഞാൻ ഒരു ജസ്റ്റ് പ്രിൻസിപ്പിൾ പറയാം. നമ്മൾ പണം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ
ആ പണം ചെലവാക്കിയാൽ നമുക്ക് നഷ്ടപ്പെട്ട സമയം തിരിച്ചു, നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ സമയം നിൽക്കും, സ്പെൻഡ് ചെയ്യപ്പെട്ടത്. അല്ലെ, ഞാൻ പറഞ്ഞത് നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മൾ കൂടുതൽ സമയം കുഞ്ഞുങ്ങളുടെ കൂടി ചെലവഴിക്കാനായിട്ടും അവരെ ദൈവീ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ടും ദൈവവാനത്തിൽ അവരെ ഉറപ്പിക്കാനായിട്ടും നമ്മൾ ശ്രമിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. അവരുടെ അടുത്ത തലമുറയിൽ കർത്താവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുത്താനായിട്ട് നമുക്ക് വളർത്താനായിട്ട് മുമ്പോട്ട് നമുക്ക് സിംഹത്തിന്റെ ഏട്ടം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ദൈവവാനത്തിലെ ചില കാര്യങ്ങളും ചില മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ മനസ്സിലാക്കുക.